ഇമേജിനേഷനും ഫാൻസിയും. ഭാവന, മനോധർമ്മം എന്നീ സംജ്ഞകൾ പര്യായ പദങ്ങളെ പോലെയാണ് 17-ാം നൂറ്റാണ്ടിൽ കരുതപ്പെട്ടിരുന്നത്. യക്ഷിക്കഥകളുടെ ഭാവനാന്തരീക്ഷത്തിൽ സൂചിപ്പിക്കുന്ന പദങ്ങളായി മാത്രമേ അന്നവയെ കണ്ടിരുന്നുള്ളൂ. എന്നാൽ 18-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇരു സംജ്ഞകളും വിഭിന്നാർത്ഥങ്ങളാണെന്ന് ധാരണ ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. പേജ് 154. മനോധർമ്മം എന്ന സംജ്ഞയെ അപേക്ഷിച്ച് അധികം അർത്ഥഗാംഭീര്യം ഭാവന എന്ന പരികൽപ്പനയ്ക്ക് ഉള്ളതായി ഗണിക്കപ്പെടാനും ഇടയായി. വിശേഷമായ ഒരു ഊഷ്മളതയും വൈകാരികതയും പകരുന്നതായി തീർന്നു ഭാവന എന്ന പദം. അതോടെ അവിശ്വാസ്യത വിലാസമുള്ള കൽപ്പന ലോകത്തെ വ്യഞ്ജിപ്പിക്കുന്ന ഒരു പരികൽപ്പനയായി തീർന്നു മനോധർമ്മം. മൗലികാവസ്ഥയെ വിശ്വാസ്യമായി അനുകരിക്കുന്ന കൃത്യ ഭാവനാ സൃഷ്ടിയെന്നും മൗലികാവസ്ഥയോട് സാധർമ്യം മാത്രമുള്ള സങ്കല്പ മാത്രമേ ലോകത്തെ മനോധർമ്മ സൃഷ്ടിയെന്നും വ്യവഹരിക്കുന്ന സമ്പ്രദായം 19-ാം നൂറ്റാണ്ടോടെ വേരുടച്ചുവെന്ന് പറയാം. 1815 പരിഷ്കരിച്ച മുഖവുരയിൽ ഇരു സംജ്ഞകളെയും ഉത്കൃഷ്ടമാക്കിയ ഒരു തലത്തിൽ വേർഡ്സ്വർത്ത് പ്രതിഷ്ഠിച്ചു. ഭാവന വസ്തുക്കളെ ഉരുക്കി ഒന്നാക്കുന്നു, മനോധർമ്മം അവയെ ബലേന യോജിപ്പിക്കുന്നു. ഒരിക്കൽ വില്യം വേർഡ്സ്വർത്ത് വായിക്കാനിടയായ ഒരു കവിതയാണ് ഭാവനയുടെയും മനോധർമ്മത്തിൻ്റെയും ലോകങ്ങളിലേക്ക് കോളറിഡ്ജിനെ ഉന്മുഖനാക്കിയത്. കയ്യെഴുത്ത് പ്രതിഭയിൽ ഗിൽറ്റ് ആൻഡ് സോറോ എന്ന നാമകരണം ചെയ്യപ്പെട്ടിരുന്ന പ്രസ്തുത രചന കോളറിഡ്ജിനെ ഹടാദർശിക്കുകയുണ്ടായി. ഒരു രചനയുടെ മഹാപ്രഭാവത്തിൻ്റെ കാരണം തിരയുകയായി പിന്നീട് അദ്ദേഹം. അഗാധ വികാരത്തിൻ്റെയും ഗാംഭീര വിചാരത്തിൻ്റെയും സമാവായിത്തീർന്നിരുന്നു പ്രസ്തുത കവിത. നിരീക്ഷണങ്ങളെ പരിഷ്കരിച്ച് അവതരിപ്പിക്കുന്നതിൽ ഭാവനാശക്തി വേണ്ടത്ര ദൃശ്യമായിരുന്നു. ടേബിൾ ടോക്കിൽ കോളറിഡ്ജ് ഇപ്രകാരം എഴുതുന്നു: യുക്തിചിന്തയെ മാറ്റി നിർത്തി ആലോചിച്ചാൽ മനോധർമ്മം മൂർച്ചയും ഭാവന ഉന്മാദവുമാകുന്നു. ബയോഗ്രാഫിയ ലിറ്ററേറിയയുടെ 13-ാം അധ്യായത്തിൽ ഭാവനയെയും മനോധർമ്മത്തെയും കോളറിഡ്ജ് നിർവചിക്കുന്നുണ്ട്. പ്രാഥമിക ഭാവന, ദ്വിതീയ ഭാവന എന്നിങ്ങനെ ഭാവന രണ്ടു വിധത്തിലുണ്ട്. മനുഷ്യൻ്റെ എല്ലാ തരത്തിലും പെട്ട ഇന്ദ്രിയ പ്രത്യക്ഷങ്ങളുടെ പ്രഥമകാരശക്തിയും ജീവശക്തിയുമാണ് പ്രാഥമിക ഭാവന. അത് സ്വേച്ഛാപൂർവമായി ഒരു പ്രവർത്തനമല്ല, മനസ്സിൻ്റെ ഒരബോധ വൃത്തിയാണിത്. ഇന്ദ്രിയങ്ങളിലൂടെയുള്ള വസ്തുസ്വീകാരം മാത്രമല്ല, അവയുടെ വ്യക്തമായ ചിത്രങ്ങളുടെ സ്വരൂപണവും പ്രാഥമിക ഭാവനയുടെ ജോലിയാണ്. ദൈവസൃഷ്ടിയിൽ ദൃശ്യമാകുന്ന വ്യവസ്ഥയെയും ഐക്യത്തെയും ഹൃദയസ്ഥിതമാക്കാനുള്ള വ്യാപാരമാണത്. ചുരുക്കത്തിൽ, ഇന്ദ്രിയദ്വാരേണ ബാഹ്യലോക സമുദ്രകൾ സംശീകരിക്കാനുള്ള ശക്തിയാണ് പ്രാഥമിക ഭാവന. പ്രാഥമിക ഭാവനയുടെ പ്രതിധ്വനിയാണ് ദ്വിതീയ ഭാവന. ബോധമനസ്സിനെ ഇച്ഛാശക്തിയോട് ചേർന്നതാണ് നിലനിൽക്കുക. ദ്വിതീയ ഭാവന പ്രാഥമിക ഭാവനയുടെ ഗണത്തിൽപ്പെടും. പ്രവർത്തനത്തിൻ്റെ തരത്തിലും സമ്പ്രദായത്തിലും മാത്രമാണ് ദ്വിതീയ ഭാവന വ്യത്യസ്തമാകുന്നത്. പേജ് 155. പ്രാഥമിക ഭാവന എല്ലാവർക്കുമുള്ള നിസർഗസിദ്ധിയാണെന്ന് പറയാം. ദ്വിതീയ ഭാവന എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, കലാകാരന്മാരുടെ ഒരു വിശേഷ സിദ്ധിയാണത്. ദ്വിതീയ ഭാവന പ്രവർത്തനോന്മുഖമായ ഭാവനയാണ്. പ്രാഥമിക ഭാവനയിലൂടെ സ്വരൂപിച്ചു വെച്ചിട്ടുള്ള ഇന്ദ്രിയാനുഭവങ്ങളും സമുദ്രങ്ങളുമാണ്. ദ്വിതീയ ഭാവനയുടെ അസംസ്കൃത വസ്തുക്കൾ ദ്വിതീയ ഭാവന അവയിൽ നിന്ന് ആവശ്യമായവ തിരഞ്ഞെടുക്കുന്നു, സൗന്ദര്യ വസ്തുക്കളാക്കി അവയെ മാറ്റുകയും ചെയ്യുന്നു. ഭാവനയെ സംബന്ധിച്ച ഈ അവതാരണത്തിന് കോളറിഡ്ജിനെ പ്രാപ്തനാക്കിയത് വേർഡ്സ്വർത്തിനോടൊപ്പം അദ്ദേഹം നടത്തിയ ജർമ്മൻ ടൂറാണെന്ന് പറയപ്പെടുന്നു. കാൻഡിയൻ ദർശനം വിശേഷിച്ചും കോളറിഡ്ജിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് സ്പഷ്ടമാണ്. കാൻഡിയൻ കാഴ്ചപ്പാടിൽ ഭാവന ഒരു എംസ്പ്ലാസ്റ്റിക്കസ് ആണ്. അതായത്, വർഗീകരിക്കാനും ഉരുക്കിച്ചേർക്കാനും പുനഃസൃഷ്ടിക്കാനും കഴിയുന്ന ഒരു ചാലകശക്തി. കല പ്രകൃതിയുടെ അനുകരണമല്ല, പുനസർഗമാണ്. സൗന്ദര്യം വസ്തുനിഷ്ഠമല്ല, നിരീക്ഷിക മനസ്സ് വസ്തുവിനെ സമ്മാനിക്കുന്ന ഒന്നാണ്. കാൻഡിൻ്റെ ദ്വിതീയ പ്രകൃതി എന്ന പരികൽപ്പനയും കോളറിഡ്ജിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് കാണാം. കോളറിഡ്ജ് ദ്വിതീയ ഭാവനയെ നിർവചിക്കുന്നത് ഇപ്രകാരമാണ്: പുനഃസൃഷ്ടി ലക്ഷ്യമാക്കിക്കൊണ്ട് അത് ലയിപ്പിക്കുകയും പരത്തുകയും ക്ഷയിപ്പിക്കുകയും ചെയ്യുന്നു. അഥവാ, ഈ പ്രക്രിയയുടെ നിർവഹണം അസാധ്യമായി തീർന്നെടുത്ത് എന്നാൽ പോലും അത് എല്ലായ്പ്പോഴും ആദർശവൽക്കരിക്കാനും ഏകീകരിക്കാനും യത്നിക്കുന്നു. എല്ലാ വസ്തുക്കളും വസ്തുക്കൾ എന്ന നിലയിൽ ആവശ്യമായും നിശ്ചിതവും മൃദവുമാണെന്ന്, അവയ്ക്ക് സൗന്ദര്യ ജന്മം നൽകുന്ന ദ്വിതീയ ഭാവന സർഗാത്മകമാണെന്നും കോളറിഡ്ജ് പറയുന്നുണ്ട്. കാവ്യസൃഷ്ടിയുടെ ബീജമാണ് ദ്വിതീയ ഭാവന, ഒരു ഏകീകരണ ശക്തിയുമാണത്. ഇന്ദ്രിയ പ്രത്യക്ഷം, വൈകാരം, ദൈക്ഷണത എന്നിവയുടെ ഏകീകരണവും വൈരുദ്ധ്യങ്ങളുടെ സമന്വയവും അതിൻ്റെ ധർമ്മങ്ങളാണ്. കവിതയിൽ തന്ത്രീലയം ഉണ്ടാകാനുള്ള കാരണവും ദ്വിതീയ ഭാവന തന്നെ. ബയോഗ്രഫി ലിറ്ററേയുടെ 14 അധ്യായത്തിൽ കവിത എന്താണെന്ന് ചർച്ച ചെയ്യുന്നതിലൂടെ ഭാവനയെയും കവി പ്രതിഭയെയും കുറിച്ച് അദ്ദേഹം ചിലത് പറയുന്നുണ്ട്. കവി പ്രതിഭയുടെ ഫലമായ വിശേഷ ഗുണം എന്ന് അദ്ദേഹം കവിതയെ നിർവചിക്കുന്നു. കവി പ്രതിഭയുടെ ആത്മാവായ ഭാവന നാനാത്വത്തെ ഏകത്വമാക്കി മാറ്റുന്ന അനുരഞ്ജകവും മാന്ത്രികവുമായ ശക്തിയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. പേജ് 156. പ്രകൃതിയുടെ അക്ഷയവും സുന്ദരവുമായ രൂപങ്ങൾ അനാവരണം ചെയ്യുന്നതിന് കവിയെ പ്രാപ്തനാക്കുന്ന ശക്തി വിശേഷമത്രേ ദ്വിതീയ ഭാവന. ദ്വന്ദ്വങ്ങളെ അത് സമന്വയിക്കുന്നു, എല്ലാറ്റിനും ആകാരമേകുന്നു, അത് സർഗാത്മകത തന്നെയാണ്. പ്രാഥമിക ഭാവനയും ദ്വിതീയ ഭാവനയും ഒരേ ധർമ്മം തന്നെയാണ് നിറവേറ്റുന്നതെന്ന് എടുത്തു പറയാൻ കൊളറിഡ്ജ് മറക്കുന്നില്ല. നാനാത്വങ്ങളുടെ ഏകീകരണവും അനുരഞ്ജനവുമാണ് പ്രസ്തുത ധർമ്മം. പക്ഷേ കവിതയുടെ പേര് ദ്വിതീയ ഭാവനയാണ്. ആന്തരികതയെ ബാഹ്യതയും ബാഹ്യതയെ ആന്തരികതയും പ്രകൃതിയെ ചിന്തയും ചിന്തയെ പ്രകൃതിയുമാക്കുന്ന ഗൂഢശക്തിയാണ് പ്രതിഭയെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഭാവനയെക്കുറിച്ച് പറയുമ്പോൾ പ്രതിഭയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കും. എന്തുകൊണ്ട് ഭാവന പ്രതിഭയുടെ ആത്മാവാണെന്ന് അദ്ദേഹം വിചാരിക്കുന്നത് എന്ത്? ഭാരതീയർ കരയത്രി എന്ന പരികൽപ്പന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തോ ഏറെക്കുറെ അതുതന്നെയാണ് ഭാവന എന്ന പരികൽപ്പന കൊണ്ട് കൊളറിഡ്ജ് വിവക്ഷിക്കുന്നത്. ഭാവന സൃഷ്ടിശക്തി തന്നെ. പ്രതിഭ എന്ന വാക്ക് പൗരസ്ത്യർക്ക് വിശേഷകാർത്ഥവും പാശ്ചാത്യർക്ക് സാമാന്യാർത്ഥവുമാണെന്ന് പറയാം. പ്രതിഭ എന്ന ഭാരതീയ സംജ്ഞയ്ക്ക് തുല്യമായ പാശ്ചാത്യ സംജ്ഞ ഇമാജിനേഷൻ ആണെന്നർത്ഥം. മനോധർമ്മം സ്ഥലകാല വ്യവസ്ഥയിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട ഒരു സ്മരണാ സമ്പ്രദായം മാത്രമാണെന്ന് കൊളറിഡ്ജ് പ്രസ്താവിക്കുന്നു. ഇച്ഛാശക്തി എന്ന് പറയുന്ന പ്രയോഗാത്മകത പ്രതിഭാസത്താൽ സംസ്കരിച്ചെടുക്കപ്പെട്ടതും അതുമായി സങ്കലനം ചെയ്യപ്പെട്ടതുമായ മനോധർമ്മം. മനോധർമ്മം ഒരു തിരഞ്ഞെടുപ്പ് മാത്രമാണ്. സാധാരണ സ്മരകളെ പോലെയാണ് ഫാൻസിയും. സമ്പദാ നിയമങ്ങളിൽ നിന്നും ഫാൻസി അതിൻ്റെ എല്ലാ സാമഗ്രികളും റെഡിമെയ്ഡായി സ്വീകരിക്കണം. വിജാതീയ ബിംബങ്ങളെ ഏകീകരിക്കുക എന്ന ധർമ്മം നിറവേറ്റുന്ന മനോധർമ്മവും. എന്നാൽ മനോധർമ്മം കവിയുടെ ആർജിത ശക്തി മാത്രമാണ് ഭാവന നൈസർഗികമാകുന്നു. മനോധർമ്മശക്തി കൊണ്ടുള്ള ഏകീകരണത്തെ മെക്കാനിക്കൽ മിക്സ്ചറിനോടും ഭാവനാശക്തി കൊണ്ടുമുള്ള ഏകീകരണത്തെ കെമിക്കൽ കോമ്പൗണ്ടിനോടും സാദൃശ്യപ്പെടുത്താം. ആദ്യത്തേതിൽ ഘടകങ്ങളുടെ സ്വതന്ത്രതാസ്ഥിതം മാഞ്ഞു പോകുന്നില്ല, രണ്ടാമത്തേതിൽ ഘടകാസ്ഥിതം സമഗ്രകാസ്ഥിതത്തിൽ മുങ്ങി മറയുന്നു, രണ്ടാമത്തേതിലാണ് പുതുമയുടെ സൃഷ്ടി നടക്കുന്നത്. പേജ് 157. ഫാൻസി ഒരു തരം ഓർമ്മ മാത്രം. ഫാൻസി ബിംബങ്ങളെ യോജിപ്പിക്കുന്നു, പക്ഷേ ബിംബങ്ങളെ കൂടിച്ചേർന്ന് ഒരു പുതിയ വസ്തു ഉണ്ടാകുന്നില്ല. അതായത് മനോധർമ്മം സർഗാത്മകമല്ല. ഭാവനയുടെയും മനോധർമ്മത്തിൻ്റെയും സാജാത്യ വൈജാത്യങ്ങളുടെ സ്പഷ്ടതയ്ക്ക് കൊളറിഡ്ജിൻ്റെ താരതമ്യ വിശകലനം സശ്രദ്ധം പാരായണം ചെയ്യണം. ഷേക്സ്പിയറുടെ വീനസ് ആൻഡ് ആഡോണിസ് എന്ന വിഖ്യാത നാടകത്തിൽ നിന്നാണ് അദ്ദേഹം ഫാൻസിക്കും ഇമാജിനേഷനും ഉദാഹരണം കണ്ടെത്തുന്നത്. മനോധർമ്മത്തിന് കൊളറിഡ്ജ് നൽകുന്ന ദൃഷ്ടാന്തം താഴെ കൊടുക്കുന്നു. ഫുൾ ജെൻ്റ്ലി നൗ ഷീ ടേക്സ് ഹിം ബൈ ദ ഹാൻഡ് എ ലിലി പ്രിസൻ്റ് ഇൻ എ ഗോൾ ഓഫ് സ്നോ ഓർ ഐവറി ഓൺ ഇൻ ആൻ അൽബാസ്റ്റർ ബാൻഡ്. അഡോണിസിൻ്റെ കൈ ലില്ലി, വീനസിൻ്റെ കൈ ഹിമാകാരാഗ്രഹം, രണ്ടും സുന്ദരമാണ്, ശുഭ്രമാണ്, വിശുദ്ധവുമാണ്. സാധർമ്മ്യം ഇവിടെ അവസാനിക്കുന്നു. പരികൽപ്പനകളുടെ തിരഞ്ഞെടുപ്പാണ് ഇവിടെയുള്ളത്. ഈ തിരഞ്ഞെടുപ്പ് ബോധനിഷ്ഠമാണ് താനും. ഇമാജിനേഷന് കൊളറിഡ്ജ് നൽകുന്ന ദൃഷ്ടാന്തം ഇതാണ്. ലുക്ക് ഹൗ എ ബ്രൈറ്റ് സ്റ്റാർ ഷൂട്ടത് ഫ്രം ദ സ്കൈ, സോ ഗ്ലൈഡ്സ് ഹീ ഇൻ ദ നൈറ്റ് ഫ്രം വീനസ് ഐ.